السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم اجعل عملنا كله صالحا، واجعله لوجهك خالصا، ولا تجعل فيه لأحد شيئا. اللهم اصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. أما بعد، بريم الله سهودر انجلي برشد قرآن إلى نالبتي ونامة سورة سورة فصلة تفسيرا نمال برشوير ഈ സൂറത്തിലെ 32 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ പറയുന്നു: വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ആരാണ് നല്ല വാക്ക് പറഞ്ഞവനായുള്ളത്? മിമ്മൻ, ഒരുവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ആരെക്കാളാണ് മിമ്മൻ ദഅാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ മറ്റാരുണ്ട്? വഅമില സാലിഹ, അല്ലാഹുവിലേക്ക് അവൻ മറ്റുള്ളവരെ വിളിക്കുക മാത്രമല്ല, സ്വന്തം കാര്യത്തിൽ അവൻ എന്താണ് ചെയ്ത്? വഅമില സാലിഹ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവനേക്കാൾ. വഖാല, അവൻ പറഞ്ഞു: ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ മറ്റാരുണ്ട്? നോക്കൂ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്നത് ഏറ്റവും ഉത്തമമായ വാക്കാണ്. ഈ പറഞ്ഞ ആയത്തിലെ പ്രശംസ ഏറ്റവും നന്നായി യോജിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽ പലരും ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാരോ അവർക്കും ഈ ആയത്ത് ബാധകമാണ്. അതുപോലെ ഈ ആയത്തിൽ ഉൾപ്പെടുന്ന അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ വിളിക്കുക എന്നത്, ബാങ്ക് വിളിക്കുക. അതാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം: അൽ മുഅദ്ദിനൂന, മുഅദ്ദിനുകൾ, ബാങ്ക് വിളിക്കുന്നവർ, അത്വലു നാസി അഅനാഖൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീണ്ട കഴുത്തുള്ളവരായിരിക്കും അവർ. ഖിയാമത്ത് നാളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരായിരിക്കും എന്നർത്ഥം. അതുപോലെ അന്ത്യനാളിൽ ആളുകൾ വിയർപ്പിൽ മുങ്ങുന്ന നാളാണ്, അവിടെ ഉയർന്നു നിൽക്കുക എന്നത് അവർക്ക് ആ പ്രയാസം ബാധിക്കുകയില്ല എന്നതിനുള്ള സൂചനകളിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകതയാണ് ആളുകൾ അവരുടെ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും, ബിരിയാണി മുങ്ങിയവരുണ്ടാകും, അതുപോലെ അരവര മുങ്ങിയവരുണ്ടാകും, മൂക്കറ്റം മുങ്ങിയവരുണ്ടാകും. നസ്അലുല്ലാഹ അൽ ആഫിയ. ആ ഖിയാമത്ത് നാളിൽ കഴുത്തു നീണ്ടവരായിരിക്കും മുഅദ്ദിനുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വാങ്ക് വിളിക്കുക എന്നത് ഒറ്റക്കായിരുന്നാൽ പോലും, ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിസ്കരിക്കുകയാണ്, ആരുമില്ലാത്തൊരു സ്ഥലത്ത് എങ്കിൽ പോലും ഉച്ചത്തിൽ വാങ്ക് വിളിക്കുക എന്നത് സുന്നത്താണ്. കാരണം അത് കേൾക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെല്ലാം നാളെ പരലോകത്ത് ഈ മുഅദ്ദിനുകൾക്ക് വേണ്ടി, വാങ്ക് വിളിക്കുന്നവർക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കേൾക്കുന്ന എല്ലാം, ഹാജറും ഷജറും ഒക്കെ, കല്ലും മരവും ഒക്കെ നാളെ പരലോകത്ത് സാക്ഷി പറയും. അതിന് ആളുകൾ മടിക്കുന്ന കാലമാണ് നമ്മുടെ കാലം, വാങ്ക് വിളിക്കാൻ മടിക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, ആ ശ്രേഷ്ഠത ഇമാമത്തിൽ വരെ പറയപ്പെട്ടിട്ടില്ല. ഇമാം നിൽക്കുക എന്നതിന് എന്ത് പറഞ്ഞിട്ടില്ല? മുഅദ്ദിനിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽ പലരും അവരുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, ഖിലാഫത്ത് പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു എന്ന് പറഞ്ഞത്, മസ്ജിദ് വാങ്ക് വിളിക്കുന്ന ആളാകുമായിരുന്നു എന്ന് പറഞ്ഞത് വലിയ ശ്രേഷ്ഠതയാണ്. മനസ്സിലായില്ലേ? അതിന് ആളുകൾ മത്സരിച്ചു വരേണ്ട ശ്രേഷ്ഠതയാണത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആളുകൾക്കിടയിൽ നറുക്കിടേണ്ടി വരുമായിരുന്നു. ആർക്കതിന് അവസരം നൽകണം എന്നതിന് നറുക്കിടേണ്ടി വരുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ ആയത്തിൽ ഉൾപ്പെടുന്നതാണത്. കാരണം അത് അള്ളാഹുലേക്കുള്ള വിളിയാണ്, അള്ളാഹുലേക്കുള്ള വിളിയാണ്, ഇസ്ലാമിൻ്റെ അടയാളമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യുദ്ധങ്ങൾക്കിടയിൽ ഏതെങ്കിലും നാട്ടിലേക്ക് സൈനിക സംഘവുമായി ചെന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തിരക്കിടരുത്, ധൃതി കാണിക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കുക, അവിടെ അദാനുണ്ടോ, വാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം മുസ്ലിമീങ്ങളുടെ അടയാളമാണ്, ആ നാട്ടുകാർ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്നതിൻ്റെ അടയാളമാണത്. ഇന്ന് ചിലയിടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നു, നഊദുബില്ല, ചില ആളുകൾ അവർ സ്വയം തീരുമാനിക്കാൻ, എന്ത്, ആരും അവരോട് നിർബന്ധിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ല, ഒന്നുമല്ല, ഇനി മുതൽ മസ്ജിദിലെ ബാങ്കിന് പുറത്ത് കേൾപ്പിക്കണ്ട, മറിച്ച് ഉള്ളിൽ മാത്രം കേൾപ്പിച്ചാൽ മതി. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, എന്തൊരു നിന്ദതയാണ് സ്വയം വാങ്ങി വെക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി നിയമപാലകരോ വന്നോ വന്ന് മറ്റോ വന്ന് നിർത്തിക്കുന്നതല്ല, സ്വയം തീരുമാനിക്കുകയാണ് അത്ര. എന്താണ് ഇപ്പോൾ പറയുന്നത്? പുറത്തുള്ള ആളുകൾക്ക് ശല്യമാകും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അദാൻ കേട്ടാൽ ശല്യമായി തോന്നുക, അത് പിശാചുക്കൾക്കാണ്. അതല്ലാതെ മുസ്ലിമീങ്ങൾക്കൊരിക്കലും അദാൻ ശല്യമല്ല. മുസ്ലിമീങ്ങളല്ലാത്ത പല ആളുകൾ പോലും പറയാറുണ്ട്, എന്ത്, അദാൻ്റെ ഉപകാരങ്ങൾ, അതടയാളമായി കേൾക്കുന്ന, അതിലെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരിലുണ്ട് എന്നാണ് അവരിൽ പല ചില ആളുകൾ പറയാറുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വഇദാ നാദൈതും ഇലാ സ്സലാത്തി ഇത്തഖദൂഹ ഹുജുവൻ വലഇബ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിസ്കാരത്തിലേക്ക്, അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അതിനെ അവർ പരിഹസിക്കും. അത് പരിഹസിക്കുന്ന മുശ്രിക്കുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ ആക്ഷേപിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം, വഇദാ നാദൈതും ഇലാ സ്സലാത്തി ഇത്തഖദൂഹ ഹുജുവൻ വലഇബ, നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അതിനെ പരിഹസിക്കുന്നവർ. അത് കേട്ടാൽ സഹിക്കാൻ സാധിക്കാത്തതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാൻ കേട്ടാൽ പിശാജ് പിന്തിരിഞ്ഞോടുമെന്ന്. അത് എന്ത് പ്രയാസമാണ് ആളുകൾക്കുണ്ടാക്കുക? അത് ഇസ്ലാമിൻ്റെ അടയാളമാണ്, ഇസ്ലാമിൻ്റെ അടയാളമാണത്. അത് വിളിക്കുക എന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇമാമു ദാമിൻ ആണ്, ദാമിൻ എന്നാൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. വൽ മുഅദ്ദിനു മുഅ്തമൻ, വാങ്ക് വിളിക്കുന്ന ആൾ മുഅ്തമനാണ്, അഥവാ അയാളെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ നിസ്കരിക്കുന്നത്, നോമ്പ് തുടങ്ങുന്നത്, നോമ്പ് മുടിക്കുന്നത് ഒക്കെ. അതുകൊണ്ട് അയാൾ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ അർശിദിൽ അഇമ്മ വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, അള്ളാഹു ഇമാമുമാർക്ക് നീ എപ്പോഴും മാർഗനിർദ്ദേ അവരെ സന്മാർഗത്തിൽ നിർത്തണമേ, അവർക്ക് മാർഗദർശനമേകണമേ. വഖ്ഫിർലിൽ മുഅദ്ദിനീൻ, അദാൻ വിളിക്കുന്നവർക്ക്, വാങ്ക് വിളിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, വാങ്ക് വിളിക്കപ്പെട്ടാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അതുകൊണ്ട് ആ സമയത്തുള്ള ദുആ ഉത്തരം ലഭിക്കുന്ന ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. അദാനും ഇഖാമത്തിനും ഇടയിൽ, വാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആ തള്ളപ്പെടുകയില്ല. പ്രാർത്ഥിക്കാനുള്ള സമയമാണത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടിനും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന കുല്ലി അദാനൈനി സലാ, ബൈന കുല്ലി അദാനൈനി സലാ, ബൈന കുല്ലി അദാനൈനി സലാ. രണ്ട് വിളികൾക്കിടയിൽ നിസ്കാരമുണ്ട്, അഥവാ എല്ലാ വാങ്കിനും ഇഖാമത്തിനും ഇടയിൽ സുന്നത്ത് നിസ്കാരമുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ വാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, ഫജറിനും ദുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനും എല്ലാത്തിനും ഇടയിൽ എന്തുണ്ട്? രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്. ബൈന കുല്ലി അദാനൈനി സലാ. മൂന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ ഷാഅ, ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക്. അഥവാ നിർബന്ധമല്ല, നിർബന്ധമല്ല. അപ്പോൾ നോക്കൂ, റവാത്തിബ് അല്ലാത്ത സുന്നത്തുകൾ, ഇപ്പം അസറിന് മുമ്പ് റവാത്തിബുകളിൽപ്പെട്ട സുന്നത്തില്ല, മഗ്രിബിന് മുൻപ് റവാത്തിബിൽപ്പെട്ട സുന്നത്തില്ല, ഇശായിന് മുൻപ് റവാത്തിബിൻ്റെ സുന്നത്തില്ല. പക്ഷേ ഈ സുന്നത്ത് അവിടെ ഉണ്ട്. റവാത്തിബ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ശ്രേഷ്ഠത പറയപ്പെട്ട ഫർദിൻ്റെ കൂടെയുള്ള നിസ്കാരങ്ങളാണ്. അത് 12 നിസ്കാരങ്ങളാണ്, 12 റക്കാത്തുകളാണ്, 12 റക്കാത്തുകളാണ്, 12 റക്കാത്തുകൾ. ഫജറിന് മുമ്പ് 2, അതുപോലെ ദുഹറിന് മുമ്പ് 4, രണ്ടും രണ്ടും. ദുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2. സ്വർഗത്തിലൊരു ഭവനം അള്ളാഹു ഇത് നിർവഹിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം ഒരുക്കി വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 12 ചെയ്യാൻ സാധിക്കുന്നവരങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 10 നിസ്കരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി 10 നിർവഹിക്കാറുണ്ടായിരുന്നു എന്നാൽ, വാക്കിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 12 ഹദീസിലൂടെ പ്രോത്സാഹനം നൽകി, എന്നാൽ പ്രവൃത്തിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടങ്ങാതെ 10 നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള സാദുൽ മആദിൽ അത് അങ്ങനെ വിവരിച്ചത് കാണാം. 12 വാക്കാൽ അതിൻ്റെ ശ്രേഷ്ഠത വന്നു. 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തു. 12 വിട്ടുപോയോ, 10 എങ്കിലും, അഥവാ ഫജറിന് മുമ്പ് 2, ദുഹറിന് മുമ്പ് 2, ശേഷം 2, നേരത്തെ പറഞ്ഞതിൽ 4, ആ 2 ഒഴിവായാൽ 10, ഇങ്ങനെ നിർവഹിക്കുക. ഇത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഉപേക്ഷിച്ചാൽ ഒരാൾക്ക് കുറ്റമില്ല, പക്ഷേ അയാൾക്ക് വലിയ നഷ്ടമാണ് അതിലൂടെ സംഭവിക്കുന്നത്, വലിയ ശ്രേഷ്ഠതയാണ് കുറഞ്ഞു പോകുന്നത്. എന്നാൽ ഇത് കൂടാതെ വേറെ നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം ഓരോ വാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന ഹദീസ് പ്രകാരം അസറിന് മുമ്പ് വന്നു, അത് നേരത്തെ പറഞ്ഞ 12 ഉൾപ്പെടാത്തതാണ്. മഗ്രിബിന് മുമ്പ് വന്നു, അതുപോലെ ഇശായിന് മുമ്പും വന്നു, നേരത്തെ പറഞ്ഞ 12 10 അതില്ല. വേറെ നിസ്കാരങ്ങളുണ്ട്, ഹദീസുകളിൽ ശ്രേഷ്ഠത പറയപ്പെട്ട നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു മൻ സല്ലാ ഖബ്ല അൽ അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവന് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അപ്പോൾ അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം. അതുപോലെ സഹാബത്ത് റളിയല്ലാഹു അൻഹും മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലെ തൂണുകൾക്ക് നേരെ തിരക്കിട്ട് പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏത് നിസ്കരിക്കാനാണ്? മഗ്രിബിന് മുമ്പുള്ള 2, വാങ്കിന് ഇഖാമത്തിനും ഇടയിലുള്ള ആ സമയത്ത് നിസ്കരിക്കാൻ. അതുപോലെ ദുഹറിന് ശേഷം 4 നിസ്കരിക്കുന്നതിന് ഫദ്ല് ശ്രേഷ്ഠത ഹദീസിന് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 12 ദുഹറിന് ശേഷം 2 എന്നാൽ 4 ഇങ്ങനെ ഖൈറിൻ്റെ അബ്വാബ് അത് ധാരാളമുണ്ട്, ഖൈറിൻ്റെ വാതിലുകൾ ധാരാളമുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫജറിന് മുമ്പ് നമ്മൾ മസ്ജിദിലേക്ക് വന്നാൽ എന്തു ചെയ്യുക? ഫജറിന് മുമ്പുള്ള 2 നിസ്കരിച്ചാൽ പിന്നെ വേറെ നിസ്കരിക്കാതിരിക്കുക, സുബഹ്നിസ്കാരം മാത്രം നിർവഹിക്കുക. അതേസമയം ഒരാൾ വീട്ടിൽ വെച്ച് തന്നെ സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു, 2 നിസ്കരിച്ചു, എന്നിട്ട് മസ്ജിദിലേക്ക് വരിക, മസ്ജിദിൽ കയറിയ ആൾ 2 ആൾക്ക് നിസ്കരിക്കാം, കുഴപ്പമില്ല, തഹിയത്ത് നിസ്കരിക്കാം. അതേസമയം ഇത് രണ്ടും വേറെ നിസ്കരിക്കേണ്ടതില്ല. സുബഹിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിൻ്റെ വാങ്ക് കഴിഞ്ഞാൽ, വാങ്കിനും ഇഖാമത്തിനും ഇടയിൽ 2 മാത്രമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നത്. അവിടെ രണ്ടു മതി. വീട്ടിൽ നിന്ന് 2 നിസ്കരിച്ചാൽ മസ്ജിദിലെത്തിയത് കൊണ്ട് 2 നിസ്കരിക്കാം, കുഴപ്പമില്ല, അങ്ങനെ 4 കുഴപ്പമില്ല. അതേപോലെ മസ്ജിദിലെത്തി നേരത്തെ എത്തി 2 നിസ്കരിച്ച് കുറേ സമയമുണ്ട് എന്ന് കുറച്ച് നിസ്കരിക്കാം എന്ന് വെക്കേണ്ടതില്ല. അവിടെ അതിൽ മതിയാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടത്. എന്നാൽ നോക്കൂ, ബാക്കിയുള്ള സമയങ്ങളിൽ നിസ്കാരം അത് ധാരാളമായി നിർവഹിക്കാൻ വിലക്കില്ലാത്ത സമയങ്ങൾ എമ്പാടുമുണ്ട്, ഖൈറിൻ്റെ വാതിലുകൾ ഒട്ടനേകമുണ്ട്. അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അള്ളാഹുവിന് വേണ്ടി റുഖുഉം സുജൂദും ചെയ്യുക, നിസ്കരിക്കുക എന്നതാണ്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിൽ അള്ളാഹുവിലേക്ക് നീ ജനങ്ങളെ വിളിക്കുക എന്നത്, നന്മ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരും, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. നന്മ ചെയ്യാൻ നീ ജനങ്ങളെ പ്രേരിപ്പിക്കുക, തിന്മ അവരോട് തടുക്കുക, അതുപോലെ ഖൈർ പഠിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെ ഏതൊക്കെ അള്ളാഹുവിനെ കടുപ്പിക്കുന്ന കാര്യമുണ്ടോ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നതിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുക, നോക്കൂ, അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നതാണ് ഏറ്റവും നല്ല വാക്ക്. അതിനൊരു മറുവശമുണ്ട്, എന്താണത്? അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തടയുക, തിന്മയിലേക്ക് ക്ഷണിക്കുക, അതാണ് ഏറ്റവും മോശമായ വാക്ക്. നന്മയിലേക്ക് വിളിക്കുന്നതോടൊപ്പം അവർ സൽക്കർമ്മം ചെയ്തു, അഥവാ മറ്റുള്ളവരെ നന്നാക്കാനും സ്വയം നന്നാക്കാനും അവർ പരിശ്രമിച്ചു. നമസ്സഅദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അല്ലദീന അമിലു അലാ തക്മീലി അൻഫുസിഹിം വ തക്മീലി ഗൈരിഹിം, അവരവരെ സ്വന്തത്തിന് പൂർണ്ണത ഉണ്ടാക്കാൻ അവർ പ്രവർത്തിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. വഹസലത് ലഹും അൽ വറാസത്തു തമ്മതു മിനർ റസൂൽ, ശ്രദ്ധിക്കുക ഈ വാക്ക്, അവർക്കതിലൂടെ ലഭിച്ചു റസൂലുകളുടെ, നബിമാരുടെ പിന്തുടർച്ചയാണ് അവർക്ക് ലഭിച്ചത്. കാരണം ഈ പണി ആരുടെ പണിയാണ്? അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നബിമാർ നിർവഹിച്ച ജോലിയാണ്, ജനങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നന്മയിലേക്ക് വിളിക്കുക എന്നത്. അത് ഒരാൾക്ക് എന്താണോ അതിന് സാധിക്കുന്നത്, അയാളുടെ അറിവിൽപ്പെട്ടത് എന്താണോ അയാൾക്ക് സാധിക്കുന്നത്, അത് അയാൾ നിർവഹിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഓരോരുത്തർക്ക് സാധിക്കുന്നത് ഓരോരുത്തർ നിർവഹിക്കുക. അങ്ങനെയാണ് ഈ ഉമ്മത്ത് നിലനിന്നു പോയിട്ടുള്ളത്. ഉലമാ എന്ന് പറയുന്ന, പണ്ഡിതന്മാർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അവർക്ക് കീഴിലെ തുല്ലാബുൽ ഇൽം അവരുടെ വിദ്യാർത്ഥികളെ അവർ പഠിപ്പിക്കും. ആ തുല്ലാബുൽ ഇൽം, ആ മതവിദ്യാർത്ഥികൾ അവർക്ക് കീഴിലുള്ള ജനങ്ങളെ പഠിപ്പിക്കും. ആ ജനങ്ങളിൽ അധ്യാപകരുണ്ടാകും, അവർ പൊതുജനങ്ങളെ, സാധാരണക്കാരെ പഠിപ്പിക്കും. ഇങ്ങനെയാണ് ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ നിലനിന്ന് വന്നിട്ടുള്ളത്. ഈ ഓരോ തബക്കയും, ഈ ഓരോ വിഭാഗവും തൊട്ട് താഴെയുള്ള വിഭാഗങ്ങളെ പഠിപ്പിക്കണം ഒരു നിബന്ധനയോടെ. എന്താണ് നിബന്ധന? അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിൽ കളവ് പറയരുത്, ഇല്ലാത്തത് അറിയാത്തത് പറയരുത്. മനസ്സിലായില്ലേ? ഉലമാ പണ്ഡിതന്മാർ അവർക്ക് കീഴിലുള്ളവരെ, മതവിദ്യാർത്ഥികളെ പഠിപ്പിക്കും, അവരവർക്ക് കീഴിലുള്ളവരെ പഠിപ്പിക്കും, സമൂഹത്തിൽ സാധാരണക്കാരെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ അവരിൽ ഉണ്ടാകും, അവർ പൊതുജനങ്ങളെ പഠിപ്പിക്കും. ഈ ഓരോ വിഭാഗവും അവർക്ക് താഴെയുള്ളവരെ പഠിപ്പിക്കും ഒരു നിബന്ധനയോടെ. അള്ളാഹുവിൻ്റെ പേരിൽ അവൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയരുത്, അറിയാത്തത് പറയരുത്. ഇങ്ങനെയാണ് ദുനിയാവിൽ ദീനിൻ്റെ പ്രചാരണം, ഈ ദീനിൻ്റെ വിജ്ഞാനം പ്രചരിപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുകയില്ല, അത് മുടങ്ങിപ്പോകും. അത് മുടങ്ങിപ്പോവുക എന്നത് വലിയ മഫ്സദത്ത്, വലിയ കുഴപ്പമാണ്. അത് നിന്നുപോവുക എന്നത് അത് ഫസാദാണ്, അത് കുഴപ്പമാണ്. അത് മുഖേന ഭൂമിയിൽ നന്മ തടയപ്പെടും, തിന്മ വ്യാപകമാകും. ജനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്ന സംഗതി ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾ സമൂഹത്തിനുണ്ടാക്കും. അതുകൊണ്ട് അതിന് എന്താണ് ഒരാൾക്ക് സാധിക്കുക, അതൊരാൾ പ്രവർത്തിക്കുക. യാ സുബ്ഹാനല്ലാഹ്, അതിന് വിരുദ്ധമായ ഒരാൾ ചെയ്യുക എന്നത് അങ്ങേറ്റം മോശമായ കാര്യമാണ്. തെറ്റിലേക്ക് ജനങ്ങളെ വിളിക്കുക, തിന്മയിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. നോക്കൂ, ഇമാം സഅദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, കമ അന്ന മിൻ അശറിൻ നാസി ഖൗലൻ. ഈ ആയത്തിൽ വമൻ അഹ്സനു ഖൗലൻ എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അതുപോലെ ഏറ്റവും മോശം വാക്ക് ജനങ്ങളിൽ പറയുന്നവൻ ആരാണ്? മൻ കാന മിൻ ദുആത്തി ദാലീൻ, ബലാലത്തിലേക്ക് വഴികേടിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവരാണ്. അസ്സാലിക്കീൻ അലി സുബുലെ, ആ വഴി സ്വയം അവൻ സ്വീകരിക്കുകയും അതിലേക്ക് ജനങ്ങളെ വിളിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, വബൈന ഹാതൈനിൽ മർതബതൈനി അൽ മുതബായനതൈൻ, ഈ രണ്ട് പടികൾ, ഒന്നാരാൻ നന്മയിലേക്ക് വിളിക്കുന്നു അതുപോലെ നന്മ പ്രവർത്തിക്കുന്നു, രണ്ട് തിന്മയിലേക്ക് വിളിക്കുന്നു തിന്മ പ്രവർത്തിക്കുന്നു. ഇർതഫഅത് ഇഹ്ദാഹുമ ഇല അലാ ഇല്ലീൻ, ഒന്നുള്ളത് ഏറ്റവും മുകളിലാണ്, രണ്ടാമത്തേതുള്ളത് മറ്റേതുള്ളത് ഇല അസ്ഫലി സാഫിലീൻ, വനസലത്തിൽ ഉഖറ ഇല അസ്ഫലി സാഫിലി, ഏറ്റവും താഴെ ഏറ്റവും നിന്ദ്യമാണ്. ഇതിനിടയിൽ, ഈ രണ്ടിനും ഇടയിൽ, മറാത്തിൻ, ഇതിനിടയിൽ ചില പല പടികളുണ്ട്. ലാ യഅലമുഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനാണ് അറിയുക. വകുല്ലുഹ മഅമൂറത്തുൻ ബിൽ ഖൽഖ്, ഇതിലെല്ലാം ആളുകളുണ്ട്. വലികുല്ലിൻ ദറജാതു മിമ്മ അമിലു വമാ റബ്ബുക ബിഗാഫിലൻ അമ്മാ യഅമലൂൻ. അള്ളാഹു പറഞ്ഞു, ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പദവിയുണ്ട്. അള്ളാഹു ജനങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധരല്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ നിങ്ങൾ എവിടെയാണുള്ളത്. ഒന്നുകിൽ നന്മയിലേക്ക് ക്ഷണിക്കുക, നന്മയുടെ ആളുകളാവുക, അല്ലെങ്കിൽ തിന്മയിലേക്ക് ക്ഷണിക്കുക, തിന്മയുടെ ആളുകളാവും. ഇതിനിടയിൽ പല മർത്തബകളുണ്ട്, പലതുണ്ട്. നന്മയിൽ മുന്നേറുന്നവർ, എന്നാൽ നന്മയിലേക്ക് ക്ഷണിക്കാൻ അതിൽ അത്ര മുന്നിട്ട് നിൽക്കാത്തവർ, അതുപോലെ തിന്മ പ്രവർത്തിക്കുന്ന തിന്മയിലേക്ക് വിളിക്കാത്തവർ, ഇങ്ങനെ പല രൂപത്തിൽ ആളുകളുണ്ട്. പല രൂപത്തിൽ ആളുകളെ ജനങ്ങളെ നമുക്ക് കാണാം. ജനങ്ങൾ അൻവാണ്, പല രൂപത്തിലും പല സ്വഭാവത്തിലും പല രീതിയിലുമാണ്. ഇതിലെവിടെ ഞാനും നിങ്ങളും നിൽക്കുന്നു എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. നസ്അലുല്ലാഹ് അൽആഫിയത്ത് വസ്സലാമ. അള്ളാഹുവിൽ എത്തിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ നിൽക്കുന്നു, എവിടെയായിരുന്നു. അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖ്ഖറത്, ഓരോ നഫ്സും പരലോകത്ത് മനസ്സിലാക്കും എന്താണ് അത് ചെയ്തു വെച്ചത്, എന്താണ് ചെയ്യാതെ പിന്നിലേക്ക് വെച്ചത്. ഓരോരുത്തരും തിരിച്ചറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ നന്മയുടെ താക്കോലുകളാവുക, തിന്മ അടച്ചുപൂട്ടുന്നവരാവുക. നേരെ തിരിച്ചാകരുത്, തിന്മകൾ അടച്ചുപൂട്ട് നന്മകൾ അടച്ചുപൂട്ടുന്ന, തിന്മയിലേക്ക് വാതിൽ തുറക്കുന്ന ആളുകളാകരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേറ്റം കഠിനമായി വിമർശിച്ച കൂട്ടരാണ് മന്നഇൽ ഖൈർ, നന്മകൾ തടയുന്നവർ. നന്മ തട എന്നെ കൊണ്ടൊരു നന്മ തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അത് തടയാനൊരിക്കലും ഞാൻ കാരണത്താൽ പ്രേരകമാകരുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാളെ ഹിദായത്തിലാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല, പക്ഷെ ഒരാൾ എന്നെ കൊണ്ട് ദലാലത്തിലായി പോകരുത്, വഴികേടിലായി പോകരുത്. ഇത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരാൾ വന്ന് ഉമറിനെ പ്രശംസിച്ചു പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, മോനെ ഞാൻ ആഗ്രഹിച്ചു പോയല്ലോ, ലാലി വല അലൈ, എനിക്ക് അനുകൂലവുമല്ല എനിക്ക് പ്രതികൂലവുമല്ല, രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എത്രയോ അങ്ങനെയുള്ള ആളുകളുണ്ട്. വലിയ എവിടെയും നേതാവാകാനോ എവിടെയെങ്കിലും മുന്നിട്ട് വരാനോ ഒന്നും അവരില്ല. അതേസമയം അവനവൻ പഠിച്ച നന്മയുമായി അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അങ്ങനെ പോകുന്ന എത്രയോ ജനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ചിലപ്പോൾ വലിയ സ്ഥാനം അവർക്ക് ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഈസ അബ്ദുൽ ദിനാർ, തഈസ അബ്ദുൽ ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല, തഈസ വന്തകസ് വഇദാ ശീക ഫലൻ തഖഷ്. ദിനാറിൻ്റെ അടിമ, ദിർഹമിൻ്റെ അടിമ, വസ്ത്രങ്ങളുടെ അടിമ അവൻ തുലയട്ടെ, ഇതൊക്കെയാണ് അവനെ നയിക്കുന്നത്. അവന് കിട്ടിയാൽ അവന് സന്തോഷമാണ്, ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ അവൻ വെറുപ്പ് കാണിക്കും. അവൻ ചുലയട്ടെ, ഒരു മുള്ളു തറച്ചാൽ അത് പുറത്തേക്ക് എടുക്കാൻ അവന് സാധിക്കുന്നില്ല, അഥവാ അവൻ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക്, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, അവൻ ജട പിടിച്ച മുടിയുമായി അവൻ പൊടി പുരണ്ട നിലയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഇസ്ലാമിക സൈന്യത്തിൽ അവൻ കാവൽ നിൽക്കുന്നു. അവനെ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിൽ ഏൽപ്പിച്ചാൽ അവൻ അവിടെയുണ്ട്, അവനെ മറ്റെവിടെയെങ്കിലും നിർത്തിയാൽ അവൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കഴിയുന്ന ഒരാൾ, അയാൾ എവിടെയെങ്കിലും ശുപാർശ പറഞ്ഞാൽ അയാളുടെ ശുപാർശ സ്വീകരിക്കുകയില്ല, എവിടെയെങ്കിലും വാതിൽ മുട്ടിയാൽ അവന് വേണ്ടി വാതിൽ തുറക്കുകയില്ല, എന്നാൽ അള്ളാഹുവിൽ അവന് വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉദാഹരണത്തിലൂടെ പറയുന്നത് ചിലപ്പോൾ ആളുകൾക്കിടയിൽ അവന് വലിയ സ്ഥാനമുണ്ടാവുകയില്ല, ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടാവുക, പക്ഷെ അള്ളാഹുവിൽ അവന് സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ്? തഖ്വ കൊണ്ടാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ്. ഓരോരുത്തരും അള്ളാഹുവിനെ സൂക്ഷിക്കുക, റബ്ബിനെ സൂക്ഷിക്കുക, നന്മയുടെ തഖ്വകളാവുക, തിന്മകൾ അടച്ചു പൂട്ടുന്നവരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ومن من أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. എന്നിട്ട് അള്ളാഹു പറയുന്നു, ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ولا تستوي ഒരുപോലെ ആവുകയില്ല, الحسنة ولا السيئة, നന്മയും തിന്മയും ഒരുപോലെ ആവുകയില്ല, നന്മയും തിന്മയും ഒരുപോലെ ആവുകയില്ല. സൽക്കർമ്മങ്ങൾ, നല്ല വാക്ക് ഇതും മോശം പ്രവൃത്തികളും മോശം വാക്കുകളും ഒരിക്കലും ഒരുപോലെയല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, ഇദ്ഫ നീ തടയുക, നീ തടുക്കുക, ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് എന്താണോ അതുകൊണ്ട് നീ തടുക്കുക, അഥവാ തിന്മയെ നന്മ കൊണ്ട് തടുക്കുക, തിന്മയെ നന്മ കൊണ്ട് തടുക്കുക. മനുഷ്യൻ്റെ മനസ്സ് പൊതുവെ അവനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? തിന്മയെ തിന്മ കൊണ്ട് തടുക്കാനാണ്, തിന്മയെ തിന്മ കൊണ്ട് തടുക്കാനാണ് പ്രേരിപ്പിക്കുക. അത് ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല, അതിനെ നന്മ കൊണ്ട് തടുക്കുക എന്നത് ഏറ്റവും ഉന്നതിയിലുള്ള മർത്തബയാണ്, ഏറ്റവും മുകളിലുള്ള പദവിയാണത്. അങ്ങനെ ചെയ്താൽ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ, ഫഇദ നീ അങ്ങനെ ചെയ്താൽ, അല്ലദി ബൈനക വബൈനഹു അദാവ, നിനക്കും ആർക്കുമിടയിലാണോ അദാവത്തുള്ളത്, ശത്രുതയുള്ളത്, കഅന്നഹു അവനതാ ഏതുപോലെ ആയിത്തീർന്നു, വലിയ ഹമീം ഉറ്റ കൂട്ടുകാരനെ പോലെ അതാ ആയിത്തീരുകയായി. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ ഹമീം, അവനൊരു വലിയ മിത്രമായിത്തീർന്നു, വലിയ എന്നാൽ മിത്രമാണ്, ഹമീം എന്ന് പറഞ്ഞാൽ ഒറ്റ മിത്രമാണ്, സ്നേഹമുള്ള മിത്രമായിത്തീരുന്നു. നീ എന്തു ചെയ്താൽ? തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത് എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഇതിന് മാതൃക മറ്റാരുമില്ല. അള്ളാഹുവിൻ്റെ റസൂലാകട്ടെ അത് ചെയ്യുന്നത്, ആളുകൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ്. അതാണ് മുസ്ലിമിൻ്റെ സൽസ്വഭാവവും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ്റെ സൽസ്വഭാവം തമ്മിലുള്ള വ്യത്യാസം. അവൻ അതിന് പിന്നിൽ ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാകും, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹുവിന് തൃപ്തിയല്ലാതെ വേറെ ഒരു താല്പര്യമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, വമാ യുലഖാഹ, അത് നേടിയെടുക്കാൻ സാധ്യമല്ല, ഇല്ലല്ലദീന സബറു, സബറുള്ളവർക്കല്ലാതെ, ക്ഷമയുള്ളവർക്കല്ലാതെ അത് നേടിയെടുക്കുക സാധ്യമല്ല, പോരാ. വമാ യുലഖാഹ, അത് നേടിയെടുക്കാൻ സാധ്യമല്ല, അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല ആർക്കല്ലാതെ, ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, അദീമായ മഹത്തായ ഹദ്ദുള്ളവനല്ലാതെ. ഹദ്ദ് എന്നാൽ ഭാഗ്യം, ഓഹരി. അള്ളാഹു വലിയ ഭാഗ്യം നൽകിയ, അള്ളാഹു സൗഭാഗ്യത്തിൻ്റെ വലിയ ഓഹരി നൽകിയവനല്ലാതെ അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല, അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി നൽകുമെന്നാണ്. അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ സ്ഥാനം ഇടിഞ്ഞു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദ അല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരടിമക്ക് അള്ളാഹു അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട്, മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഇസ്സല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. പ്രതാപം മാത്രമാണ് അള്ളാഹു ഒരുവന് വർദ്ധിപ്പിച്ചു കൊടുക്കുക മാപ്പ് കൊടുത്താൽ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തു മിമ്മാൽ, സദഖ സമ്പത്തിൽ നിന്നൊന്നും കുറവ് വരുത്തുകയില്ല. വമാ തവാദഅ അഹദു ലില്ലാഹ് ഇല്ലാ റഫഅഹു അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി താണു കൊടുത്താൽ, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ, ഇല്ലാ റഫഅഹു അല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. അള്ളാഹുവിന് വേണ്ടി താഴ്ന്നു കൊടുത്തവനെ അള്ളാഹു ഉയർത്തുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. നമുക്ക് ആദ്യം ചിന്തിച്ചാൽ തോന്നുക സമ്പത്ത് കൊണ്ട് പൈസ തീർന്നു പോകുമെന്നാണ്, സദഖ കൊണ്ട് പൈസ തീർന്നു പോകുമെന്നാണ്. അതുപോലെ മാപ്പ് കൊടുത്താൽ നമ്മുടെ അന്തസ് കുറയുമെന്നാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രതാപം വർദ്ധിക്കുകയാണ് ചെയ്യുക, അന്തസ് കൂടുകയാണ് ചെയ്യുക. അതുപോലെ വിനയം കാണിച്ചാൽ താഴ്ന്നു പോകും എന്ന് വിചാരിക്കും, ഇല്ല, അള്ളാഹു ഉയർത്തും. കാരണം അള്ളാഹു ആണ് ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും, റബ്ബിൻ്റെ കയ്യിലാണ്, റബ്ബിൻ്റെ കയ്യിലാണ്. അവൻ നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരാൾക്കും നിന്നെ താഴ്ത്തിക്കെട്ടാൻ സാധ്യമല്ല. അവൻ നിന്നെ താഴ്ത്തിക്കെട്ടാൻ തീരുമാനിച്ചാൽ ദുനിയാവിൽ ഒരാൾക്കും നിന്നെ ഉയർത്തുക സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറഞ്ഞു കാണാം, വമാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു ലഹു ബാബ ഫഖറിൻ. ആരെങ്കിലും യാചനയുടെ വാതിൽ തുറന്നാൽ, ജനങ്ങളോട് ചോദിക്കുക, ആ വാതിൽ തുറന്നാൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. ദാരിദ്ര്യത്തിൻ്റെ വാതിലാണ് അള്ളാഹു അവന് തുറന്നു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ജനങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി, എപ്പോഴും അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നും യാചന തന്നെ, യാചകൻ എപ്പോഴും യാചകനായിരിക്കും. അവനത് അവസാനിപ്പിക്കാത്തിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദാരിദ്ര്യം അവസാനിക്കുകയില്ല. നോക്കൂ ശേഷം അള്ളാഹു പറയുന്നത്, വഇമ്മാ യൻസഖന്നക മിനശ്ശൈത്താനി നസ്ഖും ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു വസ്സമീഉൽ അലീം. വഇമ്മാ യൻസഖന്നക, നിനക്ക് വല്ല ദുഷ്പ്രേരണയും ഉണ്ടായാൽ, മിനശ്ശൈത്താൻ പിശാചിൽ നിന്ന്, നസ്ഖുൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്പ്രേരണ ഉണ്ടായാൽ, ഫസ്തഈദ് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് കാവൽ തേടുക. ഇന്നഹു വസ്സമീഉൽ അലീം, അള്ളാഹു അവനാണ് സമീഅ്, എല്ലാം കേൾക്കുന്നവൻ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടം കേൾക്കുന്നവൻ. അൽ അലീം, നിന്റെ കാര്യം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഈ ആയത്തുകൾ വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഇപ്പോൾ ഇതുവരെയുള്ള ആയത്തുകൾ പറഞ്ഞത്? ഒന്ന്, ഇൻസിലെ ശത്രുവിനെ നേരിടേണ്ട വഴിയും ജിന്നിലെ ശത്രുവിനെ നേരിടേണ്ട വഴിയുമാണ്. മനുഷ്യരുടെ പ്രത്യേകതയാണ്, അവരിൽ പലരും നിന്നോടുള്ള ശത്രുത നിന്റെ നല്ല പെരുമാറ്റം കൊണ്ട് അവസാനിപ്പിച്ചേക്കും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരിൽ പലരും നിന്റെ നല്ല സ്വഭാവം കൊണ്ട് അവരുടെ ശത്രുത അവസാനിപ്പിച്ച് നിന്റെ മിത്രമായി, സഹായിയായി മാറിയേക്കും. എന്നാൽ പിശാചുക്കൾ, ജിന്നുകളിലെ നിന്റെ ശത്രുക്കൾ, ഷെയ്ത്താൻമാർ നിന്റെ ഒരു സൽസ്വഭാവം കൊണ്ടും നിന്നോടുള്ള ശത്രുത മതിയാക്കുക, ഒരു ഒത്തുതീർപ്പിനും വഴങ്ങുകയില്ല. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം എന്തേ വഴിയുള്ളൂ? ഫസ്തഈദില്ലാ, അള്ളാഹുവിനോട് കാവൽ തേടുക, റബ്ബിനോട് കാവൽ തേടുക, അല്ലാതെ യാതൊരു വഴിയുമില്ല. ഈ കാര്യം ഖുർആനിൽ മൂന്നിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ലേ? മനുഷ്യരിലെ ശത്രുവിനെ നേരിടേണ്ട വഴിയും, പിശാചിക്ക ജിന്നുകളിലെ പിശാചിക്കളെ, ശത്രുക്കളെ നേരിടേണ്ട വഴിയും. ഒന്ന് ഇവിടെയാണ് സൂറത്ത് ഫുസ്സിലത്തിലെ ഈ ആയത്തുകളിൽ. രണ്ടാമത്തേത് സൂറത്തുൽ അഅ്റാഫിലാണ്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അഅ്റാഫിൽ അവസാന ഭാഗത്ത് 199-200 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, ഖുദിൽ അഫ്വ വഅമുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ദുനിയാവിലെല്ലാ സിയാസയും അതിലുണ്ട് താൻ, സകല നയതന്ത്രവും ആയത്തിലുണ്ട് താൻ. ഒരൊറ്റ ആയത്തിൽ ഖുദിൽ അഫ്വ വഅമുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. നമ്മൾ ആ ഒരു ആയത്തിനെ കുറിച്ച് ഒരു ജുമുഅ ഖുത്ബ മുഴുവനായി പറഞ്ഞിരുന്നു. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് കേൾക്കുക. അല്ലമനില്ലാഹു വയ്യാക്കും, അള്ളാഹു ഉപകാരപ്പെടുത്തുമാറാകട്ടെ. എങ്ങനെയാണ് അതിൽ എല്ലാ നയതന്ത്രവും ഉൾക്കൊണ്ടിരിക്കുന്നത്? ഖുദിൽ അഫ്വ
وأمر بالعرف وأعرض عن الجاهلين. خذ العفو نعفو سيكريكيا دعنا عفو أنه برنال جننجل أورده أودار التال وطي درنال إشتطوڑ پوٹين وچي درنال أورده واقوم پرورتيوم بهمانوم سوغيريوم ننك درنال أوكي عفو أي درنال أندو أدو وانكو. وأمر بالعرف എന്നാൽ നീ അങ്ങോട്ട് അവരോട് എന്ത് ചെയ്യുക? ഉർഫ് കൽപ്പിക്കുക, നന്മ കൽപ്പിക്കുക. ഉർഫ് എന്നത് ശറയിൽ നന്മയാണ്. അതുപോലെ ആളുകൾക്കിടയിൽ അവർ നന്മയായി മനസ്സിലാക്കുന്ന ദീനിനോട് യോജിക്കുന്ന കാര്യമാണ്. മനസ്സിലല്ലോ, ഉർഫിന് ദീനിൽ സ്ഥാനമുണ്ട്. ഉർഫ് എന്നാൽ അതിന് നാട്ടു നടപ്പ് എന്ന് പറയും. നാട്ടു നടപ്പ് ദീനിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളുണ്ട്. എവിടെയൊക്കെ? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിഥി ആദരിക്കുക. അള്ളാഹുൽ പരലോകത്ത് വിശ്വസിക്കുന്നു, അതിഥി ആദരിക്കുക. എങ്ങനെ അതിഥി ആദരിക്കേണ്ടത്? അതിഥി ആദരിക്കാൻ ഓരോ നാട്ടിലും ഓരോ നടപ്പുണ്ടാവും. ദീനിനെതിരല്ലാത്ത എന്താണോ ഒരു നാട്ടിൽ അതിഥി ആദരിക്കേണ്ടത്, അതാണ് നീ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ചില നാടുകളിൽ വീട്ടിലേക്ക് അതിഥി കയറി വന്നാൽ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കൊടുത്താൽ അവൻ അപമാനിക്കലായിരിക്കും. നാരങ്ങ വെള്ളം കുടിക്കാറില്ല നമ്മൾ. ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ കുറേ കുടിക്കേണ്ടി വന്നാൽ ബഡ്ജറ്റും കുറവാണെങ്കിൽ പഞ്ചസാരക്ക് പകരം എന്തുപയോഗിക്കും? ഉപ്പിട്ട് കൊടുക്കും അല്ലേ? കുടിച്ച് കുറേ ആളുകളുണ്ടാവും. ചില നാടുകളിൽ അതിഥി കയറി വന്നാൽ ഇത് കൊടുക്കുക എന്നുള്ളത് അവനെ അപമാനിക്കലായിരിക്കും. ചില നാടുകളിൽ അങ്ങനെ കൊടുക്ക വലിയ ബഹുമാനമായിരിക്കും ചിലപ്പോൾ, കാരണം അവിടെ അങ്ങനെ ആയിരിക്കും ആ പാനീയം. ഉർഫ് പരിഗണിക്കുക, മനസ്സിലല്ലേ? ഉർഫ് പരിഗണിക്കുക. അതുപോലെ ചെലവിന് കൊടുക്കുന്ന വിഷയത്തിൽ തലാഖ് ചെയ്യപ്പെട്ടാൽ മറ്റാ കൊടുക്കുന്ന വിഷയത്തിൽ തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് കൊടുക്കേണ്ടുന്ന ഒരു നഷ്ടപരിഹാരം പോലെയുള്ള സമ്പത്തുണ്ട്. അതിലൊക്കെ ഉറുഫ് പരിഗണന, അവളെപ്പോലെയുള്ള പെണ്ണിന് എന്താണ് കൊടുക്കുക മഹറിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ശറയിൽ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ള വിശദീകരണം വരാത്ത കാര്യങ്ങളുണ്ട്. അതിലെന്തു ചെയ്യാം? ദീനന് എതിരാകാത്ത നാട്ടു നടപ്പ് പരിഗണിക്കണം. മനസ്സിലല്ലേ? ദീനിനെതിരാകാത്ത നാട്ടു നടപ്പ് പരിഗണിക്കണം, സംശയമില്ലാതെ. വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ എല്ലാ നാട്ടിലും ഒരുപോലത്തെ പെരുമാറ്റമായിരിക്കില്ല, എല്ലാ നാട്ടിലും ഒരുപോലെയുള്ള രീതികളായിരിക്കില്ല സ്വീകരിക്കുന്നത്. അറബികൾക്ക് അവരുടെ രീതിയുണ്ടാവും, ഇവിടെ നാട്ടിൽ നമ്മളതായ രീതികളുണ്ടാവും. ഷറഈനെതിരാകാത്തതേതോ അത് സ്വീകരിക്കണം, ഷറഈനെതിരാകാത്ത രീതി സ്വീകരിക്കണം. അങ്ങനെ ഷറഈലും ഉർഫിലും നന്മയായിട്ടുള്ള കാര്യങ്ങളേതോ അത് നീ കൽപ്പിക്കുക. വഅമുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലിൻ. മൂന്നാമത്തെ കൽപ്പന എന്താണ്? ജാഹിലുകളിൽ നിന്ന് തിരിഞ്ഞു കളയുക. അവിവേകികൾ, അജ്ഞരായ ആളുകൾ, അവരുടെ അജ്ഞതക്ക് അതുപോലെ അവിവേകത്തോടെ നീ പ്രതികരിക്കരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, കുൻ മഅ നാസി ബിൽ നഫ്സ് വകുൻ മഅ അല്ലാഹി ബില വകുൻ മഅ അല്ലാഹി ബില ഖൽഖ്. നീ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിനോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ എങ്ങനെയായിരിക്കുക? റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ. ദുനിയാവിൽ നീ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യനുമില്ല എന്ന രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ ആരും അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് നിന്നെ വഴിതിരിച്ചുവിടരുത്, ജനങ്ങളൊന്നും ഇടില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന രൂപത്തിൽ ആയിരിക്കുക. വഖുൻ മഅൽ ഖൽഖി ബിൽ നഫ്സ്, ജനങ്ങളോടുള്ള ഇടപാടിൽ നീ എങ്ങനെയായിരിക്കുക? നീ എന്നൊരുത്തനേ ഇല്ല എന്നതുപോലെ. മനസ്സിലല്ലേ? നീ എന്നൊരുത്തനുണ്ടെങ്കിൽ നിനക്ക് അവകാശങ്ങളും കിട്ടാനുള്ളതൊക്കെ ഉള്ളൂ അല്ലേ? എൻ്റെ സാധനം അവിടെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഒരാളേ ഇല്ല, നിനക്ക് അങ്ങനെ ഒരു അവകാശം ഇല്ല. ആളുകൾ വിട്ടു നിന്നാൽ സ്വീകരിച്ചു കൊള്ളുക, ജാഹിദികളോട് തിരിഞ്ഞാളി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഇത് ഈ ആയത്ത് ഹക്കായ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ ഒരാൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ചാൽ എല്ലാ നയതന്ത്രവും അതിനുണ്ടെന്നുണ്ട്. ആരുമായിട്ട് ഇടപാടും അതിലൂടെ ശരിയായിത്തീരും എന്ന്. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ആ ആയത്തിന് തൊട്ട് ശേഷം അള്ളാഹു പറഞ്ഞതാണ് സൂറത്തുൽ ആറാഫിൽ, ഈ ആയത്തിൽ, ഈ സൂറത്തിൽ ആയത്തിൽ പറഞ്ഞതുപോലെ, വഇമ്മ യൻസഗന്നക മിന ശൈത്താനി നസ്ഗ് ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നഹു ഹുവ സമീഉൽ അലീം എന്ന് ഇവിടെ പറഞ്ഞതിന് പകരം അവിടെ ഇന്നഹു സമീഉൻ അലീം എന്ന വ്യത്യാസം. മൂന്നാമത്തേത് സൂറത്തുൽ മുഅ്മിനൂനാണ്. ഈ മൂന്ന് ഇടങ്ങളിൽ ഇതേ കാര്യം, മനുഷ്യരോട് ഇടപെടേണ്ടത് പറഞ്ഞ ഉടനെ പിന്നെ പിശാചിൻ്റെ കാര്യം പറഞ്ഞു. പിശാചിന് ദുഷ്പ്രേരണ ഉണ്ടായാൽ പിശാചിനോട് നന്മ കൽപ്പിച്ചിട്ട് കാര്യമുണ്ടാവോ? എന്തെങ്കിലും നന്മ അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടാവോ? എത്ര കാലമായി ഇബ്ലീസ് നീ പണി തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നൊരു ഉപദേശം കൊണ്ട് ഫലം ചെയ്യുമോ? ഇല്ല, ഫലം ചെയ്യുകയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അള്ളാഹുവിനോട് അവനിൽ നിന്ന് കാവൽ തേടുക അല്ലാതെ വേറെ വഴിയില്ല. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞു, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യഅ, ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ട് നീ തിന്മയെ നേരിടുക. നഹ്നു അലമു ബിമാ യസിഫൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, അവർ വിവരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നാം ഏറ്റവും നന്നായി അറിയുന്നവനാണ്. നന്മയെ നന്മ കൊണ്ട് തിന്മയെ നേരിടാൻ തൊട്ടടുത്ത ആയത്ത് എന്താണ് സൂറത്തുൽ മുഅ്മിനൂനിലെ? വഖുൽ, ഓ നബിയെ താങ്കൾ പറയുക, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ പിശാചിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അവർ എൻ്റെ അരികിൽ സന്നിഹിതരാകുന്നതിൽ നിന്നും. സൂറത്തുൽ മുഅ്മിനൂനിലെ 96 മുതൽ 98 വരെയുള്ള ആയത്തുകളാണ്. സൂറത്തുൽ അഅ്റാഫിലെ 199 200 ആയത്തുകൾ ഈ സൂറത്തിലെ ആയത്തുകളും. എന്താ ഈ മൂന്ന് സ്ഥലത്തും പൊതുവായി വന്നത്? മനുഷ്യരിലെ അവിവേകികളും ശത്രുക്കളും അവരോടുള്ള നല്ല പെരുമാറ്റം കൊണ്ട് അവരിൽ പലരും നിന്റെ മിത്രങ്ങളായേക്കും, അവരുടെ ഉപദ്രവം അവസാനിപ്പിച്ചേക്കും. എന്നാൽ അത് നടക്കാത്ത, ഒത്തുതീർപ്പിന് വഴങ്ങാത്ത ശത്രുവാണ് പിശാജ്. അതിൽ നിന്ന് കാവലിന് അള്ളാഹുവിനോട് തേടിക്കൊള്ളുക, റബ്ബിനോട് കാവൽ തേടുക. റബ്ബ് സുബ്ഹാനഹു വതആല കാത്താൽ അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നീ രക്ഷപ്പെടും, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടും. അവൻ്റെ ഉപദ്രവത്തിൻ്റെ കടുപ്പം, ആ കടുപ്പം അത് നമുക്ക് ഏതിൽ കാണാം? അവനെ നമ്മൾ കാണുന്നില്ല, അവൻ നമ്മളെ കാണുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു. കാണുന്ന ശത്രുവാണോ കാണാത്ത ശത്രുവാണോ കൂടുതൽ അപകടകാരി? നമുക്ക് കാണാൻ കഴിയാത്ത ശത്രുവാണ്. എന്നോട് പിശാചിൽ നിന്ന് കാവൽ തേടാൻ പറഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിന്റെ രണ്ടു പേരുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. സമീഅ് അൽ അലീം, അവൻ സമീഉം അലീമുമാണ്, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, നമ്മുടെ അവസ്ഥ അറിയുന്നവനും നമ്മുടെ സഹായത്തേട്ടവും അഭയത്തേട്ടവും കേൾക്കുന്നവനുമാണ്. നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം ആ സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെടുമെന്ന് ഭയന്നപ്പോൾ എന്താണ് ദുആ ചെയ്തത്? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി വഇല്ല തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബേ, ഇവർ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ ആ കാര്യത്തെക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. നീ ഇവരിൽ നിന്ന് എന്നിൽ നിന്ന് ഇവരുടെ കുതന്ത്രം തട്ടി നീക്കിയില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും, ഞാൻ അവിവേകികളിൽ അകപ്പെട്ടു പോകും. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹു ഇന്നഹു വസ്സമീഉൽ അലീം. അള്ളാഹു യൂസുഫിന് ഉത്തരം നൽകി, ആ സ്ത്രീകളുടെ കുതന്ത്രം യൂസുഫിൽ നിന്ന് അള്ളാഹു തട്ടി നീക്കി, അവനാണ് സമീഉം അലീമും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്ന ഒരു രൂപം എങ്ങനെയാണ്? ഒന്ന്, നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇതാണ്. മറ്റൊരു രൂപം ഹദീസിൽ വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ആദ്യം സ്തിആത്ത് വേണം അല്ലേ? ഫാത്തിഹയ്ക്ക് മുമ്പ് സ്തിആത്ത് വേണം. ഖുർആനിൽ എവിടെ നിങ്ങൾ ഓതുമ്പോഴും എന്ത് ചൊല്ലണം? ഔദു ചൊല്ലണം. ബിസ്മി ആകട്ടെ, ചൊല്ലുമ്പോഴൊക്കെ ബിസ്മിയും ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിസ്മിയുടെ സ്ഥലം സൂറത്തുകളുടെ തുടക്കമാണ്, സൂറത്തുകളുടെ തുടക്കം. ഒരാൾ സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഓതുകയാണ്, എന്ത് വേണ്ടതില്ല? ബിസ്മി ചൊല്ലേണ്ടതില്ല, ചൊല്ലിയാൽ തെറ്റൊന്നുമില്ല, കുറ്റമില്ല. പക്ഷേ സാധാരണ നിലക്ക് ബിസ്മിയുടെ സ്ഥാനം അവിടെ സൂറത്തുകളുടെ തുടക്കം, സൂറത്തു ബറാ, സൂറത്തു തൗബ ഒഴികെ ബാക്കിയുള്ള സൂറത്തുകളുടെ തുടക്കം. എന്നാൽ സൂറത്തിൻ്റെ തുടക്കമാകട്ടെ, മധ്യത്തിലാകട്ടെ, അവസാന ഭാഗത്ത് എവിടുന്ന് ഓതുമ്പോഴും എന്ത് ഓതുക? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം ഖുർആൻ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ഖുർആൻ ഓതുമ്പോൾ നീ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു ഔദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം. ഔദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം. അങ്ങനെ പറയാം. മറ്റൊരു ഇസ്തിആദത്തിന്റെ രൂപമാണ് ഔദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഥിഹി. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. സമീഉൽ അലീം, സമീഉം അലീമുമായ അല്ലാഹുവിനോട്. മിനശ് ശൈത്താനിർ റജീം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, മിൻ ഹംസിഹി അവൻ്റെ ഹംസിൽ നിന്ന്, വനഫ്ഹി അവൻ്റെ നഫ്ഹിൽ നിന്ന്, വനഫ്ഹി അവൻ്റെ നഫ്ഹിൽ നിന്ന്. എന്താണ് അവൻ്റെ ഹംസും നഫ്ഹും? നഫ്സും എന്നാൽ, ഹംസ എന്നാൽ അവൻ ഉണ്ടാക്കുന്ന ബുദ്ധിഭ്രമമാണ്, ഭ്രാന്തുണ്ടാക്കുന്നവനാണവൻ. പിശാജ് ജനങ്ങൾക്ക് ജുനൂണുണ്ടാക്കും, അവരുടെ നേരായ ബുദ്ധി അതിന് യോജിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റം അവരിൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കും, അവരുടെ ശരീരത്തിൽ കയറിക്കൂടിയും മറ്റും. അതുപോലെ വനഫ്ഹി അവൻ്റെ നഫ്ഹിൽ നിന്നും, ഇതാണ് അവൻ്റെ നഫ്ഹ് എന്നാൽ അവൻ്റെ അഹങ്കാരമാണ്, അഹങ്കരിച്ച് അഹങ്കരിച്ച് അവൻ ഇങ്ങനെ വീർക്കുമെന്നാണ്, ചീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി ഒരിക്കൽ ഒരു പ്രയാസമുണ്ടായപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ചായ്സ ഷെയ്ത്താൻ, പിശാചി തൊലയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചായ്സ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ പിശാജ് വലുതാകും, അവൻ വലുതായി വലുതായി ഒരു കെട്ടിടത്തോടെ വലുതാകും. കണ്ടോ എന്നെ കൊണ്ടാണ് അവൻ ബുദ്ധിമുട്ടിലായത്. അതേസമയം നീ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചാൽ പിശാജ് ചെറുതാകും, അവൻ ചെറുതായി ചെറുതായി അവൻ നിസാരനായിത്തീരും. അപ്പം അവൻ്റെ അഹങ്കാരമുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. വനഫ്സിഹി, നഫ്സ് എന്നാൽ അവൻ്റെ രാഗമാണ്, അവൻ്റെ കവിത. കാരണം കവിത എന്നത്, കവികൾ എന്നത് ബഹുഭൂരിപക്ഷവും പിശാജിൻ്റെ ആളുകളാണ്. ഖുറാനിലൊരു സൂറത്തുണ്ട്, സൂറത്തു ശുഅറാ. കവികൾ എന്നാണ് ആ സൂറത്തിൻ്റെ തലക്കെട്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികൾ അവരെ വഴികേടിലായവരാണ് അവരെ പിൻപറ്റുക. അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹിമൂൻ, നീ കാണുന്നില്ല അവരെല്ലാ താഴ്വരയിലൂടെയും അലഞ്ഞു നടക്കുന്നത്? വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നത്? ബഹുഭൂരിപക്ഷം സാഹിത്യവും കവിതയും എന്താ പ്രേരിപ്പിക്കുന്നത്? ജനങ്ങളെ നന്മകാണോ? ബഹുഭൂരിപക്ഷം അല്ല, തിന്മകൾ, ഉർത്തികേടുകൾ, തോന്നിവാസങ്ങൾ, അതിനൊക്കെ പൊലിപ്പിച്ച് നന്നാക്കി ആണ് പറയുക അല്ലേ. അതിസുന്ദരമായ പ്രേമം, അതിനെപ്പോലെ സുന്ദരമായ എന്തുണ്ട് ദുനിയാവിൽ? ഒന്നുമില്ല. കുറേ ആളുകളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനും, കുറേ പെൺമക്കളുടെ മാതാപിതാക്കളെ കുത്തിക്കൊല്ലാനും, കുറേ ആളുകൾ ആത്മഹത്യ ചെയ്യാനും, കൊലപാതകങ്ങൾ നടക്കാനും ഒക്കെ കാരണമായ അതിമനോഹരമായ കാര്യം പാടി പാടി ഉണ്ടാക്കും, ഏറ്റവും നല്ല കാര്യമാക്കി തീർക്കും. മനസ്സിലായില്ലേ? പാടി പാടി പറഞ്ഞു പറഞ്ഞ് എഴുതി എഴുതി സുന്ദരമാണ്, അതിനെതിരെ പറയുന്നു ഈ ദുനിയാവിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനാക്കി തീർക്കും. ഇതൊക്കെ പണ്ട് ആണും പെണ്ണും തമ്മിലുള്ള പ്രേമത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ, ഇന്ന് കുറച്ചു കാലം മുമ്പ് മനുഷ്യൻ പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത വൃത്തികേടിനെ ഒരാൾ എതിർത്താൽ അവന് ദുനിയാവിൽ ജീവിക്കാൻ കൂടില്ല എന്നാണ് പറയുന്നത്. അയാൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അർഹതയുണ്ടോ? ഇയാൾക്കൊക്കെ ഇയാളൊക്കെ എങ്ങനെയാണ് നേതാവായത് എന്നാണ് ചോദിച്ചത്. എന്തേ പറഞ്ഞത്? ഈ വൃത്തികേടിനെ, ഈ തോന്നിവാസത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ രൂപത്തിലാണ് വൃത്തികേടുകളുടെ പോക്ക്. ഇത് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യവും കവിതയും അത് ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് സിനിമയാക്കിയതും ഒക്കെ ബഹുഭൂരിപക്ഷവും ഇത് കൊണ്ടുണ്ടാവുക എന്തായിരിക്കും? തിന്മകളാണ്, തിന്മ. കവിത അതും അങ്ങനെ തന്നെയാണ്, ഭൂരിപക്ഷം അതുകൊണ്ടുണ്ടാവുക തിന്മകളാണ്. എന്നാൽ അള്ളാഹു അതിൽ നന്മയുടെ ആളുകളെ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലദീന ആമനു, ഇമാനുള്ളവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, വദക്കറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർത്തവർ, അതുപോലെ വന്തസറു മിൻ ബഅദി മാ ളിമു, ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിന് എതിരായുള്ള നടപടി സ്വീകരിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കവിത എഴുതിയ സഹാബിമാരെ പോലെ, ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ജിബ്രീലുണ്ട്, അവരെ മറുപടി പറയൂ അവർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹാബിമാരിലെ കവിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ, മുഅ്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ കവിയായിരുന്നു. നന്മകൾക്ക് വേണ്ടി ദീനി വിജ്ഞാനങ്ങൾ പഠിക്കാൻ, ചില പ്രധാനപ്പെട്ട വിജ്ഞാനങ്ങൾ പഠിക്കാൻ കവിതാരൂപത്തിൽ അറബിയിൽ ചൊല്ലുക എന്നത് പണ്ട് മുതലേ ഈ ദീനിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചു വന്ന ശൈലിയായിരുന്നു. ഇങ്ങനെ നന്മക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്ന ചില രൂപങ്ങളുണ്ട്. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ഇതിൻ്റെ തിന്മയുടെ ആളുകളാണ്, കവിതയുടെ ആളുകൾ, അതുപോലെ തന്നെയാണ് നോവലുകൾ, കഥകൾ പോലെയുള്ളത്. കാരണം അധികവും കെട്ടുകഥകളായിരിക്കും, ഇല്ലാത്തത് കളവാണ്. നടക്കാത്തൊരു കാര്യം ഒരാൾ അഭിനയിക്കുകയാണ് സിനിമയിലോ നാടകങ്ങളിലോ, അവൻ്റെ പേരല്ല അവൻ പറയുന്നത്, അവൻ്റെ ഉപ്പയല്ല അവൻ ഉപ്പാന്ന് വിളിക്കുന്നത്, അവൻ്റെ ഭാര്യയല്ല അവൻ ഭാര്യയെ അഭിസംബോധന ചെയ്തത്, ഒക്കെ കളവാണ്. അസ്ലൻ അതിലെന്താണ്? കളവാണ് അതിലുള്ളത്. പിന്നെ അതിൽ ഉള്ള ഹറാമുകൾ, അതിൻ്റെ കൂടെയുള്ള ഹറാമുകൾ വേറെയും, അത് പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ, അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള വൃത്തികേടുകൾ, അശ്ലീലതകൾ, സംഗീതം, അതുപോലെ നഗ്നത പ്രദർശിപ്പിക്കുക, ജനങ്ങളുടെ ലൈംഗിക വികാരങ്ങൾ ഇളക്കിവിടുന്ന പ്രവർത്തനങ്ങൾ, ആളുകളെ ഈ രൂപത്തിലുള്ള പ്രേമത്തിലേക്കും മറ്റും നയിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വേറെ. ഷറിന് മുകളിൽ ഷറായി, ദുൽമാചും ഇരുട്ടിന് മേലെ ഇരുട്ടി എന്ന് പറഞ്ഞ പോലെ തിന്മകൾ വേറെയും, ആളുകളെ യഥാർത്ഥ ചിന്തയിൽ നിന്ന് തിരിച്ചുവിടുന്നു. നിങ്ങൾ നോക്കൂ, ഈ സിനിമകളിലും മറ്റും മുങ്ങിയില്ലെങ്കിൽ പല ആളുകളും, മുസ്ലിമികളല്ലാത്ത പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത്, എങ്ങോട്ടാണ് എൻ്റെ പോക്ക്. അതേസമയം ഈ വക കാര്യങ്ങൾ അവരെ ചിന്തിക്കാൻ അനുവദിക്കുന്നത്, സമയം കിട്ടണ്ടേ, ഇതിനിങ്ങനെ മുഴുകി നടക്കുകയാണ്. ഏതോ ലോകത്താണ് ജീവിക്കുന്നത്, ഏതൊക്കെയോ നടന്മാരുടെ ആരാധകന്മാരായി അവന് വേണ്ടി തല്ലുകൂടാനും മറ്റും നടക്കുകയാണ്. മനുഷ്യന് നേരം വേണ്ട ഇത് ചിന്തിക്കാൻ, ആ നേരം അവർക്ക് കൊടുക്കാതിരിക്കുക, അവരെ ഈ രൂപത്തിലുള്ള അശ്രദ്ധയിൽ തളച്ചിടുക, ഇതാണ് പിശാചിൻ്റെ കുതന്ത്രം, പിശാചിൻ്റെ അനുയായികളായ മനുഷ്യരുടെയും കുതന്ത്രം. ഇതുപോലുള്ള കാര്യങ്ങളിൽ ആളുകളെ തളച്ചിടുക. മുസ്ലിമീങ്ങളിൽ നോക്കുക, അതുണ്ടാക്കിയ അപകടം ഞാൻ പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോവുക, നിസ്കാരത്തിൽ നിന്ന് അകന്നു പോവുക, അള്ളാഹു ഓർക്കുന്നതിൽ നിന്ന് അകന്നു പോവുക, വൃത്തികേടുകളിൽ ചെന്ന് ചാടുക, ആരെയൊക്കെയോ പിൻപറ്റുക, അനുകരിക്കുക, ഇതിൻ്റെയൊക്കെ ഷർറ് സംസാരിക്കാൻ നിന്നാൽ അതിന് മണിക്കൂറുകൾ പോരാതെ വരും, ഇതിൻ്റെ തിന്മകളെക്കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ. അപ്പോൾ നോക്കൂ, അവൻ്റെ ഷെയറിൽ നിന്ന്, അവൻ്റെ കവിതയിൽ നിന്ന് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു. ഈ രൂപത്തിലൊക്കെ ചൊല്ലാം. ദിക്റുകൾ, അതുപോലെ ഇതുപോലുള്ള ദുആകൾ, ഹദീസിൽ വന്നിട്ടുള്ള വ്യത്യസ്ത ഇനങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണ്? ഒന്ന്, അതൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കും, അമലാക്കിയാൽ മറന്നുപോകാതെ എപ്പോഴും മനസ്സിലുണ്ടാവും. രണ്ടാമത്തെ ഉപകാരം, ശ്രദ്ധ ഉണ്ടാവും. മനസ്സിലായില്ലേ? നിസ്കാരത്തിൽ ഇന്ന് പഠിച്ച സൂറത്ത് നിസ്കാരത്തിൽ ഓതി നോക്ക്. സാധാരണ എപ്പോഴും ഓതുന്ന സൂറത്ത് ഓതും പോലെ ആയിരിക്കും ആ നിസ്കാരം, അല്ല, ശ്രദ്ധ ഉണ്ടാവും. ഇന്ന് പഠിച്ച റുക്കുഇൽ ചൊല്ലേണ്ട ഒരു ദിക്ർ, അത് ചൊല്ലിയിട്ട് നിസ്കരിച്ച് നോക്കി. സുജൂദിൽ ചൊല്ലേണ്ട പുതിയൊരു ദിക്ർ ഉണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മൾ പുതുതായി പഠിച്ച ഒരു ദിക്ർ ചൊല്ലി നിസ്കരിച്ച് നോക്കൂ. അല്ലാത്ത നിസ്കാരത്തെക്കാൾ അതിൽ ശ്രദ്ധയുണ്ടാകും. അങ്ങനെ ഒരു ഉപകാരം കൂടി അതിലുണ്ട്. വഫഖനില്ലാഹു വയ്യാക്കും. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.